റോമർ അധ്യായം 5. നമ്മുടെ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നാം ദൈവമായി രമ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നാം അനുഭവിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹീതമായ കൃപയിലേക്ക് ക്രിസ്തു നമ്മെ നമ്മുടെ വിശ്വാസം വഴി എത്തിച്ചിരിക്കുന്നു. ദൈവിക മഹത്വത്തിൽ പങ്കാളികളാകാമെന്ന പ്രത്യാശയാൽ നാം ഏറെ സന്തുഷ്ടരുമാണ്. പ്രശ്നങ്ങൾ നമ്മെ കൂടുതൽ ക്ഷമാശീലരാക്കും എന്നറിയാവുന്നതുകൊണ്ട് നമ്മെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലും നാം സന്തുഷ്ടരാണ്. നാം ബലശാലികൾ ആണെന്നുള്ളതിന് ഈ ക്ഷമ തെളിവാണ്. അത് നമുക്ക് പ്രത്യാശ തരുന്നു. ഈ പ്രത്യാശ ഒരിക്കലും നമ്മെ നിരാശപ്പെടുത്തുകയില്ല. അത് ഒരിക്കലും പരാജയപ്പെടുകയുമില്ല. ദൈവം തന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നതുകൊണ്ടാണിത്. പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവം തന്റെ സ്നേഹം നമുക്ക് നൽകിയത്. നാം ബലഹീനരായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നാം ദൈവത്തിന് നിരക്കാത്തവണ്ണം ജീവിച്ചു. പക്ഷേ തക്ക സമയത്ത് ക്രിസ്തു മനുഷ്യർക്കു വേണ്ടി മരിച്ചു. നീതിമാനായ ഒരുവന്റെ രക്ഷയ്ക്കു വേണ്ടി പോലും മരിക്കാൻ ഒരുങ്ങുന്നവർ വളരെ കുറയും. വളരെ നല്ലവനായ ഒരാൾക്കു വേണ്ടിയാണെങ്കിൽ ചിലപ്പോൾ ചിലർ മരിക്കാൻ സന്നദ്ധരായേക്കാം. പക്ഷേ നാം പാപികളായിരിക്കെയാണ് ക്രിസ്തു നമുക്കായി മരിച്ചത്. ഇതുവഴി നമ്മെ അവൻ വളരെയധികം സ്നേഹിച്ചിരുന്നുവെന്ന് ദൈവം വെളിപ്പെടുത്തി. നാം ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടത് ക്രിസ്തുവിന്റെ രക്തത്തിലൂടെയാണ്. തീർച്ചയായും അപ്പോൾ നമ്മൾ അവനിലൂടെ ദൈവകോപത്തിൽ നിന്നും രക്ഷിക്കപ്പെടും. നമ്മൾ ദൈവത്തിന്റെ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവന്റെ പുത്രന്റെ മരണം മുഖേന ദൈവം നമ്മെ മിത്രങ്ങളാക്കി. അതുകൊണ്ട് നാം തീർച്ചയായും ദൈവമിത്രങ്ങളാണ്. അവന്റെ പുത്രന്റെ ജീവൻ വഴി അവൻ നമ്മെ കൂടുതലായി രക്ഷിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, നാം ഇപ്പോൾ സന്തുഷ്ടരുമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ് നാം ഇപ്പോൾ ദൈവികമായ ആനന്ദം അനുഭവിക്കുന്നത്. യേശുവിലൂടെ തന്നെയാണ് നാം ദൈവവുമായി രമ്യതയിലെത്തിയതും. ഒരു മനുഷ്യന്റെ പ്രവൃത്തിയിലൂടെയാണ് പാപം ലോകത്തിലേക്ക് വന്നത്. അതുവഴി മരണവും വന്നു. ഇതുകൊണ്ടാണ് മനുഷ്യരെല്ലാം നിശ്ചയമായും മരിക്കേണ്ടി വരുന്നത്. എല്ലാ മനുഷ്യരും പാപം ചെയ്തു. മോശയുടെ ന്യായപ്രമാണത്തിന് മുമ്പ് ലോകത്തിൽ പാപമുണ്ടായിരുന്നു. ന്യായപ്രമാണം ഇല്ലായിരുന്നുവെങ്കിൽ പാപം ചെയ്തതിന്റെ പേരിൽ ദൈവത്തിന് മനുഷ്യരെ കുറ്റക്കാരാക്കാൻ കഴിയുകയില്ലായിരുന്നു. പക്ഷേ ആദാമിന്റെ കാലം മുതൽ മോശയുടെ കാലം വരെ ഉണ്ടായിരുന്ന ജനങ്ങൾക്കും മരിക്കേണ്ടി വന്നു. ദൈവകൽപ്പന അനുസരിക്കാതെ പാപം ചെയ്തതുമൂലം ആദാം മരിച്ചു. പക്ഷേ ആദാമിനെ പോലെയുള്ള തെറ്റ് ചെയ്യാതിരുന്നവർക്കും മരിക്കേണ്ടി വന്നു. വരാനിരുന്നവന്റെ പ്രതിച്ഛായയായിരുന്നു ആദാം. പക്ഷേ ദൈവത്തിന്റെ വരദാനം ആദാമിന്റെ അതിക്രമം പോലെയല്ല. ആദാമിന്റെ അതിക്രമം മൂലമാണ് അനവധി പേർ മരിച്ചത്. പക്ഷേ ജനങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച കൃപ വളരെ ശ്രേഷ്ഠമാണ്. പലർക്കും ദൈവത്തിന്റെ ദാനമായ ജീവൻ ലഭിച്ചത് യേശുക്രിസ്തു എന്ന മനുഷ്യന്റെ കൃപയിലൂടെയാണ്. ആദാം ഒരിക്കൽ പാപം ചെയ്തതിന് കുറ്റക്കാരനെന്ന് വിധിക്കപ്പെട്ടു. പക്ഷേ ദൈവത്തിന്റെ വരദാനം വ്യത്യസ്തമാണ്. പല അതിക്രമങ്ങൾക്കും ശേഷമാണ് ദൈവത്തിന്റെ ദാനം സംഭവിക്കുന്നത്. ഈ ദാനം മനുഷ്യരെ ദൈവത്തിന്റെ മുമ്പിൽ നീതീകരിച്ചു. അതിക്രമം പ്രവർത്തിച്ച ആ ഒരു മനുഷ്യൻ കാരണം മരണം എല്ലാവരിലും ഭരണം നടത്തി. ചിലർ ദൈവകാരുണ്യത്തെയും നീതീകരണത്തിനുള്ള അവന്റെ മഹത്തായ ദാനത്തെയും സ്വീകരിച്ചു. അവർക്ക് യഥാർത്ഥ ഭരണവും യേശുക്രിസ്തു എന്ന ഏക മനുഷ്യനിലൂടെ തീർച്ചയായും ലഭിക്കുകയും ചെയ്യും. ആദാമിന്റെ ഒരു അതിക്രമം എല്ലാ മനുഷ്യർക്കും മരണമെന്ന ശിക്ഷ എത്തിച്ചു. പക്ഷേ ക്രിസ്തു ചെയ്ത ഒരു നല്ല പ്രവൃത്തിയാൽ എല്ലാ മനുഷ്യരെയും ദൈവസന്നിധിയിൽ നീതീകരിച്ചു. അത് അക്കൂട്ടർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്തു. ആദാം എന്ന ഒരു മനുഷ്യൻ ദൈവത്തെ ധിക്കരിച്ചതുകൊണ്ട് അനേകർ പാപികളായിത്തീർന്നു. എന്നാൽ ക്രിസ്തു എന്ന ഒരു മനുഷ്യൻ ദൈവത്തെ അനുസരിച്ചതുകൊണ്ട് വളരെ പേർ നീതീകരിക്കപ്പെട്ടു. ന്യായപ്രമാണത്തിന്റെ വരവ് മനുഷ്യരെ കൂടുതൽ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു. പക്ഷേ മനുഷ്യരുടെ പാപഭാരം വർദ്ധിച്ചപ്പോൾ ദൈവം അവർക്ക് തന്റെ കൃപ കൂടിയ അളവിൽ നൽകി. പാപം നമ്മെ ഭരിക്കാനായി ഒരിക്കൽ മരണത്തെ ഉപയോഗിച്ചു. പക്ഷേ തന്റെ മുമ്പിൽ നീതീകരിച്ച് ഭരിക്കാനുള്ള പ്രസാദത്തിനായി ദൈവം മനുഷ്യർക്ക് കൂടിയ അളവിൽ അനുഗ്രഹം നൽകി. ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നിത്യജീവൻ പ്രദാനം ചെയ്തു.